നമസ്കാരം എല്ലാവർക്കും, എൻ്റെ മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ കേൾക്കുന്നത് എന്നോടൊപ്പം റെനീഷയോടൊപ്പം. ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ 4 ഭാഗങ്ങളാണ് ഇതുവരെ പല എപ്പിസോഡുകളിലായിട്ട് ഞാൻ വായിച്ചത്. ഇന്ന് 5 ഭാഗമാണ്. ഈയൊരു അധ്യായത്തോടുകൂടി 100 സിംഹാസനങ്ങൾ എന്ന നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ 5 ഭാഗം. കാലത്ത് ഞാൻ ഓഫീസിലെത്തി. കെട്ടിക്കിടന്ന ഫയലുകൾ മുഴുവൻ ഒപ്പിട്ടുകൊടുത്തിട്ട് 10 മണിക്ക് ശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത്. ഇടയ്ക്ക് ഫോൺ ചെയ്തു ചോദിച്ചപ്പോൾ അമ്മയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവുമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അകത്തു പോകുമ്പോൾ വാതുക്കൽ ഡോക്ടർ മാണിക്യം നിൽക്കുന്നത് കണ്ടു. എന്റെയുള്ളിൽ ഉരുണ്ടുകൂടിയ അസ്വസ്ഥത മാണിക്യം അടുത്തുവന്ന് നമസ്തേ പറഞ്ഞപ്പോൾ കൂടി. "പറയൂ മാണിക്യം" എന്നു ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും സാറിന് വിശ്വാസമായില്ലെന്നാ തോന്നുന്നത്. മാണിക്യത്തിൻ്റെ തൊണ്ടമുഴ കയറിയിറങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ശബ്ദം ഇടറുകയായിരുന്നു. "ഞാൻ എന്നും ദൈവത്തിനെ ഭയന്നു മാത്രമാണ് സർ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ തീറ്റക്കുഴിയിൽ എന്നാലാവുന്നത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട് സർ. കാലത്ത് 8 മണിക്ക് വന്നാൽ വീട്ടിലേക്ക് പോകാൻ ചിലപ്പോൾ രാത്രി 9, 10 ഒക്കെ ആവും. മറ്റു ഡോക്ടർമാരെ പോലെ എനിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നും തന്നെ ഇല്ല." അയാളുടെ ശബ്ദം പൊങ്ങി. "അവിടെ ഞാൻ വേറെ എന്താണ് സർ ചെയ്യേണ്ടത്? പുണ്ണു വെച്ച് കെട്ടാനുള്ള തുണി പോലും തരില്ല. മരുന്നില്ല സർ. ഞാൻ പറഞ്ഞാൽ സർ വിശ്വസിക്കില്ലെന്നറിയാം. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ. തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ നിന്ന് ആൻറ്റിബയോട്ടിക്കുകളും മറ്റും വാങ്ങിക്കൊണ്ടുവന്നാണ് സർ ഞാൻ ഇവറ്റകൾക്ക് ചികിത്സ കൊടുക്കുന്നത്. ഞായറാഴ്ച തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ആളയച്ച് പഴയ തുണികൾ വാങ്ങിക്കൊണ്ടുവന്ന് അലക്കാനിട്ടാണ് പുണ്ണു വെച്ച് കെട്ടുന്നത്. ഒരു 10 ദിവസം ഞാൻ മനസ്സറിഞ്ഞ് ലീവ് ഇട്ടിട്ടില്ല. ഞാൻ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. മാണിക്യം, ഞാൻ നിങ്ങളെയല്ല കുറ്റം പറഞ്ഞത്. അവിടെയുള്ള സ്ഥിതി എന്താണെന്ന് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു. അതെന്റെ കടമയല്ലേ?" മാണിക്യം കണ്ണുനീർ തൂത്തുകളഞ്ഞു. "സാർ ചെയ്തത് ശരിയാണ്. സാറിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ..." കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നി. "ഐ എം സോറി" എന്നു പറഞ്ഞ് ഞാൻ കാറിൽ നിന്നിറങ്ങി ആശുപത്രിയുടെ ഉള്ളിലേക്ക് പോകാൻ നടന്നു. "നിൽക്കണം സർ, ഇതുകൂടി കേട്ടിട്ട് പോണം. സാറും എന്നെ പോലെയല്ലേ?" "സർ, എനിക്ക് 7 കൊല്ലമായി പ്രമോഷൻ കിട്ടാതെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ കുറ്റവും കാരണവും പറഞ്ഞ് കാരണത്തിനുമേൽ കാരണം ചോദിച്ച് എന്നെ വലയ്ക്കുകയായിരുന്നു. ഞാൻ ട്രിബ്യൂണലിലേക്കു തന്നെ പോയി. അവിടെ ഉത്തരവ് വാങ്ങി. കഴിഞ്ഞയാഴ്ചയായിരുന്നു ഉത്തരവ് കയ്യിൽ കിട്ടിയത്. ഞാൻ സീനിയറാണ് സർ. ഇപ്പോഴിതാ സാറിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ റിട്ടയർ ആവുന്നതുവരെ ഒന്നും നടക്കില്ല. ഞാൻ വരട്ടെ സർ." ഞാൻ എന്തോ പറയുന്നതിന് മുൻപ് അയാൾ നടന്നുപോയി. പിന്നീട് അയാൾ ഓടി. വേഗം പുറത്തെത്തി അവിടെ നിന്ന ബൈക്കിൽ കയറി വേഗം ഓടിച്ചുപോയി. അല്ലെങ്കിലും ഞാൻ എന്താണ് അയാളോട് പറയുക? ഒന്നേ പറയാൻ പറ്റുകയുള്ളൂ, "ഐ എം സോറി." എനിക്കും അയാൾക്കും അത് പുതിയ വാക്കുകളുമല്ല. ഞാൻ ചെന്ന് ഹാളിൽ ഇരുന്നു. ഇതല്ലാതെ എന്താണ് പ്രതീക്ഷിക്കാൻ? മറ്റെന്ത് നടന്നാലും അത്ഭുതം തന്നെ. ഞാൻ എന്താണ് അത് ചെയ്തത്? ആർക്കു തെളിയിക്കാനാണ്? എനിക്ക് ഛർദ്ദിക്കണമെന്ന പോലെ തോന്നി. ഉറക്കമിളത്തിൻ്റെ പിത്തമാണ്, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ കയ്പ്പ്. നഴ്സ് വന്ന് "സർ" എന്ന് വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു. അവർ ഉണർന്നു. ഞാൻ ചെറിയൊരു പരിഭ്രമത്തോടെയാണ് അമ്മയുടെ മുറിയിലേക്ക് പോയത്. നല്ലതൊന്നും പ്രതീക്ഷിക്കാത്തവനായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. അമ്മ കണ്ണു തുറന്ന് എണീറ്റിരിക്കാൻ ശ്രമിച്ചു. കയ്യിലുണ്ടായിരുന്ന ഗ്ലൂക്കോസ് കുഴലിൻ്റെ സൂചി വലിച്ചൂരാൻ ശ്രമിച്ചു. "അയ്യോ, എടുക്കരുത്" എന്ന് നേഴ്സ് പറയുന്നതിനു മുൻപ് വലിച്ചൂരിക്കഴിഞ്ഞു. മുറിവിലൂടെ ചോര ഒഴുകി. അമ്മയുടെ കണ്ണുകൾ നാലുപാടും പരതിയപ്പോൾ എന്നെ പലതവണ കടന്നുപോയി. "അമ്മ, കാപ്പാ ലേ കാപ്പാ" എന്നു വിളിച്ചുകൊണ്ട് എണീക്കാൻ ശ്രമിച്ചു. അമ്മേ, ഇതാ കാപ്പനാണ്, ഞാനാണ് എന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് എന്റെ അടയാളം കാണാൻ കഴിഞ്ഞില്ല.
കാപ്പാ ലേ, കളസം വേണ്ടാലേ, തമ്പ്രാൻ കശേരയിൽ ഇരിയാതല്ലേ
എന്നമ്മ വിളിച്ചുകൂവി. അമ്മയുടെ കണ്ണിന് എന്നെ നോക്കാനേ കഴിഞ്ഞില്ല. പെട്ടെന്ന് ചെറിയൊരു വലിവ് അനുഭവപ്പെട്ടു. കൈയും കാലും കോച്ചി. അമ്മ കട്ടിലേക്കു തന്നെ മലർന്നു വീണു. നേഴ്സ്, ഞാൻ ഡോക്ടറെ വിളിക്കാം എന്നു പറഞ്ഞ് പുറത്തേക്കോടി. ഞാൻ അമ്മയുടെ കൈകൾ പിടിച്ച് മാറത്തുവെച്ചു. അവ ബലം പിടിച്ചതുപോലെ ഉറച്ചിരുന്നു. പിന്നെ അവ തളർന്നു. ഞാൻ കാത്തിരുന്നു. ഡോക്ടർ ഇന്ദിര വന്ന്, ഡയാലിസിസ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഫലമുണ്ടാവുകയുള്ളൂ, പക്ഷേ അതിനൊന്നും ശരീരത്തിൽ ബലമില്ല, നോക്കട്ടെ എന്നു പറഞ്ഞ് അകത്തേക്കു പോയി. ഞാൻ നെടുവീർപ്പിട്ടു. അകത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ. ഞാൻ വാച്ച് ഊരിക്കെട്ടി. സിഗരറ്റ് തീർന്നുപോയിരുന്നു. അപ്പോഴാണ് സുധയുടെ ഫോൺ വന്നത്. ഞാൻ ഫോൺ കയ്യിലെടുത്തു. അവളുടെ ഓഫീസിൽ നിന്നായിരുന്നു. എങ്ങനെയുണ്ട്? ഞാൻ, രക്ഷയുണ്ടാവില്ല എന്നു പറഞ്ഞു. ഇന്ദിര പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. അവൾ ഫോൺ വയ്ക്കുന്ന ക്ലിക് ശബ്ദം എന്റെ കാതിൽ കേട്ടപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. അതെ, പ്രജാനന്ദൻ പറഞ്ഞതും അതുതന്നെ. അമ്മയ്ക്ക് ഞാൻ ചെയ്യേണ്ട പ്രായച്ചിത്തം ഇതാണ്. ഇത് ഞാൻ ചെയ്യില്ല എന്ന് പ്രജാനന്ദൻ ധരിച്ചിരുന്നോ? എനിക്കതിനുള്ള ധൈര്യം ഉണ്ടാവില്ലെന്നായിരുന്നോ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ? ഞാൻ എഴുന്നേറ്റു ചെന്ന് അമ്മയെ നോക്കി. നഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും ഗ്ലൂക്കോസും മൂത്രവും അകത്തും പുറത്തുമായി ഇറ്റിറ്റു വീണു തുടങ്ങിയിരുന്നു. ഓർമ്മ വന്നോ എന്നു ഞാൻ ചോദിച്ചു. ഇല്ല, അമ്മ ഉണരണം എന്ന് ഞാൻ അപ്പോൾ ആഗ്രഹിച്ചു. പ്രാർത്ഥന ചെയ്യാൻ തലയ്ക്കു മുകളിൽ ഒരു സാന്നിധ്യത്തെയും ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തോട്, ആ മുറിയിൽ നിറഞ്ഞിരുന്ന ലോഷൻ നാറ്റം നിറഞ്ഞ കാറ്റിനോട്, ചാഞ്ഞ് അകത്തെത്തിയ ജനാലയിലെ വെട്ടത്തിനോട്, അവിടെ ഇറ്റിറ്റു വീണ കാലത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ ഉണരണം, ഒരു നിമിഷത്തേക്കെങ്കിലും. അവളുടെ അടുത്തിരുന്ന് അവളുടെ കൈകൾ എന്റെ കൈകളിലെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി പറയണം. ജീവിതകാലം മുഴുവൻ അമ്മ എന്നോട് കരഞ്ഞ് യാചിച്ചതിനുള്ള ഉത്തരം. അമ്മേ, ഞാൻ കാപ്പനാ. ഞാൻ കളസവും ചട്ടയും ഊരാൻ പോവുകയാണ്. തമ്പ്രാക്കളുടെ കസേരയിൽ ഇനി ഞാനിരിക്കില്ല. ഞാൻ എണീക്കാം. അമ്മേ, ഞാൻ അമ്മയുടെ കാപ്പനാണ്. പക്ഷേ അമ്മയുടെ മുഖം കൂടുതൽ കൂടുതൽ മെഴുകുപോലെ മാറിക്കൊണ്ടിരുന്നു. ഒരു നേഴ്സ് വന്ന് അമ്മയുടെ വസ്ത്രം ശരിയാക്കിയപ്പോൾ മൃതശരീരം പോലെ അമ്മ അനങ്ങി. ഒരു മൃതശരീരത്തെ എന്ന പോലെയാണ് അവൾ അമ്മയെ കൈകാര്യം ചെയ്തത്. സമയം ഓടിക്കൊണ്ടിരുന്നു. ഒരു മണിക്കൂറായിട്ടും സുധയെ കണ്ടില്ല. ഉച്ചയ്ക്ക് കയ്യിലൊരു വയർക്കൂടയുമായി കുഞ്ഞൻ നായർ വന്നു. ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്കു പോയി അവനെ കണ്ടു. നമസ്കാരം സർ. ഓഫീസിൽ പോയിരുന്നു. അവിടെ പിള്ളസാർ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ കുറിപ്പ് തന്നയച്ചു. ഞാൻ അത് വാങ്ങി വായിക്കാതെ കീശയിൽ വച്ചു. കുഞ്ഞൻ നായർ എന്നോട് കൂടുതൽ സ്വാതന്ത്ര്യമെടുത്തത് ഞാൻ ശ്രദ്ധിച്ചു. എന്റെ വൃത്തികെട്ട ഒരു രഹസ്യത്തിന് പങ്കാളിയായിട്ടാണ് അവനിപ്പോൾ സ്വയം കാണുന്നത്. അപ്പോഴാണ് അമ്മ
കാപ്പാ
എന്നു വിളിച്ചത്. ഞാൻ അകത്തേക്ക് കയറുന്നതിനു മുൻപ് കുഞ്ഞൻ നായർ അകത്തേക്ക് കടന്നു. അവനെ കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് ഞെട്ടിവിറച്ച് എഴുന്നേൽക്കാൻ നോക്കി. കല്ലുകണ്ട തെരുവുപട്ടിയെപ്പോലെ ശരീരം മുഴുവൻ വളച്ച് കുറുകി രണ്ട് കൈയും കൂപ്പി,
തമ്പ്രാ കഞ്ചി തമ്പ്രാ പശിക്കുത് തമ്പ്രാ
എന്ന് ഇരന്നു. ഒരു കാൽ ഒറ്റയ്ക്ക് കിടന്ന് പിടഞ്ഞു. മുഖം ഒരു വശത്തേക്ക് കോടി. പിന്നെ അവളിലേക്ക് ഒരു നിശ്ചലത മെല്ലെ കടന്നുവന്ന് നിറഞ്ഞു മൂടി. അതെ, പ്രജാനന്ദൻ പറഞ്ഞത് ഇതുതന്നെ. ഇരിക്കണം. ഈ ഭിക്ഷക്കാരി തള്ളയെ കുഴിച്ചിട്ട് ഇവളുടെ ഹൃദയം അതിന്റെ എല്ലാ വിശപ്പുകളും ശമിച്ച് ദ്രവിച്ചു മണ്ണായി മാറണമെങ്കിൽ എനിക്കിനിയും 100 സിംഹാസനങ്ങൾ വേണം. ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ എന്ന നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ നോവലിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറയുകയുണ്ടായിരുന്നു, എൻ്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ച ഒരു നോവലാണ് ഇതെന്ന്. ഒരു നോവൽ ആദ്യമായിട്ടാണ് ഞാൻ പോഡ്കാസ്റ്റ് രൂപത്തിൽ വായിക്കുന്നത്. ഈ ഒരു നോവൽ പോഡ്കാസ്റ്റ് രൂപത്തിൽ കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ഈ നോവൽ അല്പമെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു വോയിസ് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ കേൾക്കുന്ന പോഡ്കാസ്റ്റ് ആപ്പിലൂടെ അയക്കാം, അല്ലെങ്കിൽ എന്നോടൊപ്പം ഡോട്ട് റെനീഷ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലൂടെയും നിങ്ങൾക്ക് വോയിസ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ മെസ്സേജസായിട്ടോ അയക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന വലിയൊരു സമ്മാനം തന്നെ ആയിരിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നിങ്ങളോടൊപ്പം റിനീഷ്യ.